الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد رسول الله صلى الله عليه وسلم مكة إلى مدينة إليك نرتيا هجرة തുടക്കത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർശനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളിൽ ബഹുഭൂരിപക്ഷം പേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി അവിടത്തേക്ക് ലഭിച്ചതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം വളരെ രഹസ്യമായി കൊണ്ടാണ് മദീനയിലേക്കുള്ള ഹിജ്റ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവർ ധാരാളം പ്രയാസങ്ങൾ ഹിജ്റയുടെ മാർഗത്തിൽ സഹിച്ചിട്ടുണ്ട്. ഉമ്മു സലമയുടെ സംഭവം നമ്മളതിൻ്റെ ഉദാഹരണമായി ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ അയ്യാഷും ഹിജ്റ പോയ സംഭവം, അയ്യാഷിനെ അബൂജഹൽ തിരിച്ചു കൊണ്ടുപോയത്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദർശനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജ്റയിൽ 4 പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അവിടുത്തെ സന്തത സഹചാരിയായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അവർക്ക് വഴികാട്ടാനായി അവർ നിശ്ചയിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്. അദ്ദേഹം അന്ന് മുസ്ലിമല്ല. അതുപോലെ തന്നെ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വേലക്കാരനായ ആമിർ ഇബ്നു ഫുഹൈറ, ഇവരാണ് ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിലുള്ളത്. അവർ സൗർ ഗുഹയിൽ മുശ്രിക്കുകളിൽ നിന്ന് ഒളിച്ച് 3 ദിവസം കഴിച്ചുകൂട്ടി. ആ സമയത്ത് അവർക്ക് സഹായങ്ങൾ എത്തിച്ചത് അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബീബക്കറ, അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കറാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഭക്ഷണം അയച്ചു കൊടുത്തത് അബൂബക്കറിന്റെ മകളായ അസ്മ ബിൻത് അബീബക്കറ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജ്റക്കായി പുറപ്പെടുന്ന സന്ദർഭത്തിൽ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും എടുത്തുകൊണ്ടാണ് പുറപ്പെടുന്നത്. അവർ സൗർ ഗുഹയിൽ ഒളിച്ചു താമസിക്കുന്ന വേളയിൽ മുശ്രിക്കുകൾ ആ ഗുഹയുടെ വാതിലിന്റെ അരികിൽ വരെ വന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണത്താൽ റസൂലുള്ളയും അവിടുത്തെ ഒപ്പമുണ്ടായിരുന്ന അബൂബക്കറും രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അള്ളാഹു തആല إذ يقول لصاحبه എന്ന് പറഞ്ഞു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനോട്, സാഹിബിനോട്, സന്തത സഹചാരിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا تحزن إن الله معنا എന്ന് പറഞ്ഞ സന്ദർഭം, നീ വിഷമിക്കേണ്ട അബൂബക്കർ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവർ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സൗർ ഗുഹയിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അബൂബക്കറിനെയോ റസൂലുള്ളയെയോ ജീവനോടെയോ അതല്ലെങ്കിൽ മൃതദേഹമായിക്കൊണ്ടോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100 ഒട്ടകമാണ് വാഗ്ദാനം. പല ആളുകളും ആ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാടിന്റെ നാനാ ദിക്കുകളിലേക്കായി യാത്ര തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് സുറാഖത്ത് ഇബ്നു മാലിക് അദ്ദേഹം ഒരു സദസ്സിൽ 3-4 ആളുകളോടൊപ്പം കൂടിയിരിക്കുകയാണ്. ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഇന്നലെ ഇന്ന വഴിയിലൂടെ കുറച്ചാളുകൾ അവർ നടന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് മുഹമ്മദും സംഘവുമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ട ഉടനെ സുറാഖ് പറഞ്ഞു, അതൊരിക്കലും മുഹമ്മദ് ആയിരിക്കില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് അറിയാം ഇത് മുഹമ്മദ് തന്നെയാണ്. ഇനി ഇവനെ കൂടി ഒപ്പം കൂട്ടിയ അവസാനം 100 ഒട്ടകത്തിൽ നിന്നൊരു പങ്ക് ഇവനും കൊടുക്കേണ്ടി വരുമോ എന്ന ചിന്ത കൊണ്ടാണ് അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സുറാഖ് അങ്ങനെ പറഞ്ഞത്. കുറച്ചു നേരം അവിടെ പറ്റിക്കൂടി നിന്ന ശേഷം സുറാഖ് നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അമ്പും വില്ലും എടുത്തു, കുതിര പുറത്ത് കയറി അയാൾ പറഞ്ഞ ദിക്കിലേക്ക് കുതിരയെ പായിച്ചു. അങ്ങനെ കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ 4 മുന്നിലൂടെ നടന്നു പോകുന്നുണ്ട്. അവരൊട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ കുളമ്പടികൾ അത് സുറാഖക്ക് കേൾക്കാൻ കഴിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും സുറാഖയുടെ കുതിരയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. സുറാഖ പറയുന്നു, ഞാൻ അടുത്തേക്ക് എത്തുംതോറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. റസൂലുള്ളയാകട്ടെ തിരിഞ്ഞു നോക്കുന്നേയില്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്തെത്താനായി എന്ന് തോന്നിയ സന്ദർഭത്തിൽ എന്റെ കുതിര അതിന്റെ കാല് തെറ്റി ഞാൻ അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു. ഉടനെ ഞാൻ അവർക്കെതിരെ അമ്പെയ്യുന്നതിനു വേണ്ടി, അദ്ദേഹം വലിയ ഉന്നമുള്ള അമ്പെയ്ത്തുകാരനാണ്, അവരെ അമ്പെയ്ത് തടുത്തു നിർത്തുന്നതിനു വേണ്ടി ഞാൻ അമ്പെടുക്കാൻ തുനിഞ്ഞു. പക്ഷെ അതിനു മുൻപ് അവർക്കെതിരെ അമ്പെയ്യണമോ വേണ്ടയോ എന്ന് ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞാനൊന്ന് നറുക്കെടുത്തു. അവരുടെ കാലഘട്ടത്തിലെ നറുക്കെടുപ്പ് അമ്പ് അത് മേലോട്ട് വിട്ട് അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകുന്നത് എന്ന് നോക്കിയതിന് ശേഷമാണ് അവർ അന്ന് നറുക്കെടുക്കുക. വലതു ഭാഗത്തേക്ക് പോയാൽ എന്റെ മനസ്സിലുണ്ടാവും, വലത്തു ഭാഗത്തേക്ക് പോയാൽ ഞാൻ അവർക്കെതിരെ അമ്പ് ചെയ്യും, ഇടതു ഭാഗത്തേക്ക് പോയാൽ ഞാൻ അമ്പ് ചെയ്യില്ല, അവരെ പിന്നാലെ പോയിട്ട് അവരെ പിടിക്കാം, അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സുറാഖ് പറയുന്നു, ഞാൻ അമ്പ് ചെയ്തു നറുക്കെടുത്തു, അവരെ അമ്പ് ചെയ്യേണ്ടതില്ല എന്ന എന്റെ തീരുമാനത്തിന് അനുയോജ്യമായാണ് നറുക്കു വീണത്. എന്റെ മനസ്സിൽ അത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഈ നറുക്ക് വീണപ്പോൾ ഞാൻ വീണ്ടും കുതിരപ്പുറത്ത് കയറി വീണ്ടും അവരുടെ പിന്നാലെ കുതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്താനായി എന്ന് തോന്നുന്ന സന്ദർഭം എത്തിയപ്പോൾ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നുപോയി. അതിന്റെ കാലുകളുടെ ഭാഗത്തായി ഒരു പ്രത്യേക തരം പുകയിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് അദ്ദേഹം വീണ്ടും കുതിര പുറത്തു നിന്ന് താഴോട്ടിറങ്ങി. സുറാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുതെ വിടാൻ തീരുമാനിച്ചു. എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ മുഹമ്മദ്, നീ എങ്ങാനും മക്കയിലേക്ക് തിരിച്ചു വന്നാൽ, മക്ക കീഴടക്കിയാൽ എനിക്ക് നിന്റെ അടുക്കൽ നിന്ന് അഭയമുണ്ടായിരിക്കുമെന്ന എഴുത്ത് നീ എനിക്ക് എഴുതി തരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖക്ക് എഴുതി കൊടുത്തു. ആമിർ ഇബ്നു ഫുഹൈറ അത് സുറാഖയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ സുറാഖ തിരിച്ചുപോയി. പ്രസിദ്ധമായ ഒരു സംഭവം, ആളുകൾ പൊതുവെ പറയാറുള്ള മറ്റൊരു സംഭവം, സുറാഖക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യൻ രാജാവിന്റെ സ്വർണ്ണാഭരണങ്ങൾ വാഗ്ദാനം ചെയ്തു. പേർഷ്യയുടെ രാജാക്കന്മാർ അവർ ഇസ്ലാമിന്റെ വിജയത്തിനു മുൻപിൽ തലകുനിച്ചു കഴിഞ്ഞാൽ പേർഷ്യയുടെ രാജാക്കന്മാരുടെ സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സുറാഖ നീ തൃപ്തിപ്പെടുമോ എന്ന് റസൂലുള്ള ചോദിച്ചതായി ഒരു സംഭവം പൊതുവെ പറയപ്പെടാറുണ്ട്. ആ സംഭവം സ്ഥിരപ്പെട്ടതായി വന്നിട്ടില്ല. എന്നാൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുറാഖ പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജ്റയുടെ യാത്ര തുടർന്നു. മദീനയുടെ അടുക്കലെത്താൻ, മദീനയുടെ പരിസരത്തേക്ക് എത്താൻ തുനിഞ്ഞ സമയത്ത് ഏതാണ്ട് കുറച്ച് യാത്ര കൂടി ചെയ്യാൻ ബാക്കിയുള്ള സന്ദർഭത്തിൽ അവർ മറ്റൊരു ആട്ടിടയനെ കണ്ടു. അയാളോട് അബൂബക്കർ ചോദിച്ചു, നിന്റെ കയ്യിൽ കുറച്ച് പാലെടുക്കാനുണ്ടാകുമോ കുടിക്കാൻ വേണ്ടി? അവൻ പറഞ്ഞു, എന്റെ കയ്യിലുള്ള ആട് അതിലൊന്നും പാൽ ചുരത്തുന്നതല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ ഒരു ആടിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവിടുന്ന് തന്റെ കൈകൊണ്ട് അതിന്റെ അകിടിൽ ഇങ്ങനെ തടവി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായിക്കൊണ്ട് ആ പാല് അതിന്റെ അകിടിൽ നിന്ന് പാല് പുറത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു, അബൂബക്കർ കുടിച്ചു, ഒപ്പമുള്ളവർ കുടിച്ചു. ആ ആട്ടിടയനോട് വലിയ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അതിൽ പാല് ശേഖരിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അബൂബക്കർ പറഞ്ഞു, ആരാണ് എന്ന് നിനക്ക് പറഞ്ഞു തന്നാൽ നീ അത് ആളുകളോട് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും പറയുകയില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ആ മനുഷ്യൻ മുസ്ലിമായി. ആ ആട്ടിടയൻ ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് മുസ്ലിമായി. അതുപോലെ തന്നെ ഇതിന് സമാനമായ സംഭവം ഉമ്മു മഅബദ് എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ സത്രത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിലും റസൂലുള്ളാഹി ഉണ്ടായിട്ടുണ്ട്. ഉമ്മു മഅബദ് എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു സത്രമുണ്ട്, യാത്രക്കാർ കയറി താമസിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സത്രം. അവിടെയും റസൂലുള്ളാഹി പ്രവേശിച്ചപ്പോൾ അവിടെ പട്ടിണിയാണ്, ആകെ വരൾച്ച പിടിച്ച ഒരു കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അവർക്ക് ഇതുപോലെ തന്നെ അവരുടെ സ്വത്തിൽ ബറക്കത്തുണ്ടായി. അവരുടെ ആട് അതിന് പാൽ ലഭിച്ചു. ഉമ്മു മഅബദും അവരുടെ ഭർത്താവും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്നു. ആ യാത്രക്കിടയിൽ വെച്ച് ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് എന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അദ്ദേഹത്തോട് റസൂലുള്ളാഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പമുള്ള 80 കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ ഹിജ്റയുടെ യാത്രാമധ്യേ ഉണ്ടായ ചില സംഭവങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അടുക്കൽ എത്താനായപ്പോൾ, ഏതാണ്ട് അതിന്റെ അതിരിലേക്ക് എത്താനായപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹിയുടെ സഹാബിമാരായ അസ്ദുബൈർ ഇബ്നുൽ ഔവാം, അതുപോലെ തന്നെ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, ഈ രണ്ട് സഹാബികൾ അവരുടെ യാത്രാ സംഘവുമായി, അവരുടെ കച്ചവട സംഘവുമായി തിരിച്ചു വരുന്നത് കണ്ടു. അവർ ഷാമിൽ നിന്ന് വരികയാണ്, റസൂലുള്ള മദീനയിലേക്ക് എത്താനായിട്ടുണ്ട്. തൽഹയും സുബൈറും ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. റസൂലുള്ളയെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ റസൂലുള്ളക്കും അബൂബക്കറിനും ഷാമിൽ നിന്ന് അവർ കൊണ്ടുവന്ന വെള്ള വസ്ത്രം നൽകി. അത് ധരിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത്. റസൂലുള്ളയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും റളിയല്ലാഹു അൻ, അവർ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പ്രവേശിക്കാൻ തുനിയുന്നത്. അങ്ങനെ റസൂലുള്ളയോട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മദീനക്കാർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മദീനയിലെ അവസ്ഥ എന്താണ്? റസൂലുള്ള മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതു മുതൽ മദീനക്കാർ സുബ്ഹ നിസ്കരിച്ചതിന് ശേഷം അവർ മദീനയുടെ അതിരിൽ പോയി നിൽക്കും, ഒരു ഉയരമുള്ള പ്രദേശത്ത്. എന്നിട്ട് ദൂരേക്ക് നോക്കി നിൽക്കും, റസൂലുള്ളയുടെ യാത്രാ സംഘം അല്ലെങ്കിൽ അവിടുന്ന് വരുന്നത് കാണുന്നതിനു വേണ്ടി. കുറച്ചു ദിവസങ്ങളായി അവരങ്ങനെയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ചൂട് ശക്തമായാൽ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയാൽ അവർ തിരിച്ചു പോകും. അങ്ങനെ ദിവസങ്ങളായി മദീനക്കാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് കടുത്ത ചൂടുള്ള സമയത്താണ് അവിടുന്ന് മദീനയുടെ കണ്ണെത്താവുന്ന ദൂരത്തേക്ക് എത്തുന്നത്. ആദ്യമായി റസൂലുള്ളയെ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറ്റെന്തോ കാര്യത്തിന് വന്ന ഒരു യഹൂദന, അൻസാരികൾ ആ സമയത്ത് അവിടെയില്ല. അയാൾ അവിടെ വേറെന്തോ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംഘമാണ് എന്ന് തോന്നിക്കുന്നവർ ദൂരെ നിന്ന് അവർ വരുന്നത് ഇയാൾ കണ്ടു. അയാൾ ഒച്ച വെച്ച് മദീനക്കാരുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ വല്ലിപ്പ് വന്നിട്ടുണ്ട്. അത് കേട്ടതോടുകൂടി മദീനക്കാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി അവരെല്ലാവരും ഓടിക്കതച്ച് അവിടേക്ക് വന്നു. അതിൽ പലരും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ആ കൂട്ടത്തിൽ റസൂലുള്ള എന്ന് അവർക്ക് അറിയില്ല. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ താടിയാകട്ടെ കുറച്ച് നരച്ചിട്ടുണ്ട്. റസൂലുള്ളയുടെ താടി രോമങ്ങൾ വല്ലാതെ നരച്ചിട്ടില്ല. അബൂബക്കറിന് 2 വയസ്സ് റസൂലുള്ളയേക്കാൾ പ്രായം കുറവാണ്. പക്ഷെ കണ്ടാൽ പ്രായം തോന്നുന്നത് അബൂബക്കറിനെയാണ്. അവരിൽ പലരും അബൂബക്കറിന്റെ അടുക്കലേക്കാണ് ചെന്നത്. അതാണ് റസൂൽ എന്നാണ് അവർ വിചാരിച്ചത്. ആളുകളെല്ലാവരും കൂടി അബൂബക്കറിനെ പൊതിഞ്ഞു. അതോടുകൂടി അബൂബക്കറെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ അവിടത്തേക്ക് വെയിൽ കൊള്ളുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അബൂബക്കർ റസൂലുള്ളക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി, തണൽ വിരിക്കാൻ വേണ്ടി റസൂലുള്ളയുടെ അടുക്കലേക്ക് നടക്കുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇത് അബൂബക്കറാണ്, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങനെയായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയാവുന്ന കിരീടം അവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന വലിയ വേഷഭൂഷാദികൾ റസൂലുള്ള ധരിച്ചിരുന്നില്ല. അവിടുന്ന് അവരിൽ ഒരാളായിരുന്നു. ആ കൂട്ടത്തിൽ റസൂലുള്ള ഇരുന്നാൽ അത് റസൂലാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഏത് നേതാവുണ്ട് ഇങ്ങനെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയതായി? ഏത് രാജാവുണ്ട് ഇങ്ങനെ? ഏത് സേനാനായകനുണ്ട് ഇങ്ങനെ? ലോകത്തിന്റെ നേതാക്കന്മാരിൽ ആർക്കാണ് ഇത്തരമൊരു ചരിത്രം പറയാനുള്ളത്? അവരെല്ലാവരും കാത്തിരിക്കുന്നത് റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേർതിരിച്ചറിയാവുന്ന ഒരു പകിട്ടും ഒരലങ്കാരവും അവിടുത്തെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അവിടുത്തെ സഹാബികളിൽ എത്രയോ പേർ ധനികരായിരുന്നു, എത്രയോ പേർ ധനികരായിരുന്നു. പക്ഷെ അവിടുത്തെ വീട്ടിൽ എത്രയോ മാസങ്ങൾ തീ പുകയാതിരുന്നിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ അവിടുത്തെ വയറ് പട്ടിണിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് അവരിൽ ഒരാളായിരുന്നു. അവർക്ക് വിശന്നാൽ അവിടുത്തേക്കും വിശന്നിരുന്നു. അവർ വയറ് നിറച്ചാലേ അവർ അവിടുന്ന് വയറ് നിറച്ചിരുന്നുള്ളൂ. ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ റസൂലെ വിശക്കുന്നു, അതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാനിതാ വയറിൽ ഒരു കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കൽ പോയി വസ്ത്രം പൊക്കി കാണിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി നൽകിയത് അവിടുത്തെ വയറ്റിൽ കെട്ടിവെച്ച രണ്ട് കല്ലുകൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അതായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നേതൃത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടുന്ന് അന്നേ ദിവസം ഇന്ന് മസ്ജിദു ഖുബ നിലനിൽക്കുന്ന ആ പ്രദേശത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങിയത്. അൻസാരികൾ റസൂലുള്ളയെ സലാം പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹം കഴിയാവുന്നിടത്തോളം പ്രകടിപ്പിച്ചു. അത്രമാത്രം അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൽസൂം ഇബ്നുൽ ഹിദം, എന്ന സഹാബിയുടെ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താമസിച്ച വീട് ഈ സഹാബിയുടെ വീടാണ്. ആദ്യം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് റസൂലുള്ള താമസിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുബയുടെ പരിസരത്താണ്, മസ്ജിദു ഖുബയുടെ പരിസരത്ത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ താമസിച്ചത്. ആ ദിവസങ്ങളിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദു ഖുബ പടുത്തുയർത്തിയത്. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പടുത്തുയർത്തിയ മസ്ജിദാണ് മസ്ജിദു ഖുബ. ആദ്യമായി പടുത്തുയർത്തിയ മസ്ജിദാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി. മസ്ജിദു ഖുബ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടുന്ന് ഈ സന്ദർഭത്തിൽ പടുത്തുയർത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുബയുടെ പരിസരത്ത് കുറച്ചു ദിവസം കഴിച്ചുകൂട്ടി. ഏതാണ്ട് രണ്ട് ആഴ്ച സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയുടെ പരിസരത്ത് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്, കുൽസൂം ഇബ്നുൽ ഹിദമിന്റെ വീട്ടിൽ. മസ്ജിദു ഖുബ അതിനാകട്ട് ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മസ്ജിദാണ് ഈ മസ്ജിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. അല്ലയോ റസൂലേ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദു മസ്ജിദു ഖുബ, അവിടെയാണ് നീ നിസ്കരിക്കാൻ കൂടുതൽ അർഹതയുള്ളത്. ഈ ആയത്ത് അവതരിക്കുന്നത് മുനാഫിഖുകൾ അവരുടെ നിഫാഖിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയ സന്ദർഭത്തിലാണ്. മുനാഫിഖുകൾ അവർക്ക് വേണ്ടി, അവർക്ക് കൂടിയിരിക്കാൻ വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കി. മസ്ജിദ് ഉദ്ദറാർ എന്ന പേരിൽ അറിയപ്പെട്ട പള്ളി അതാണ്. ആ മസ്ജിദ് നിർമ്മിക്കപ്പെട്ട സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അത് ഖുബ മസ്ജിദിനെ കുറിച്ചാണ്. റസൂലെ, തഖ്വയുടെ അടിത്തറയിൽ നീ പടുത്തുയർത്തിയ മസ്ജിദു ഖുബ, അവിടെയാണ് നീ നിസ്കരിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. ആ മസ്ജിദിൽ ചില ആളുകളുണ്ട്, അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഖുബാഇന്റെ പരിസരത്തുള്ള ആളുകൾ അവർ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാൻ വെള്ളം ഉപയോഗിച്ചിരുന്നവരായിരുന്നു. എന്നാൽ പൊതുവെ അറബികൾ വെള്ളം അവർക്ക് കിട്ടുന്നത് വളരെ കുറവായതുകൊണ്ട് കല്ലോ മണ്ണോ ഉപയോഗിച്ചാണ് അവർ മലമൂത്ര വിസർജനം ശുദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഖുബാഇലുള്ള ആളുകൾ അവർ വെള്ളം ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, അവിടെ ശുദ്ധി ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് മസ്ജിദ് ഖുബാഇനെ കുറിച്ച് അവതരിച്ച ആയത്താണ്. മസ്ജിദ് ഖുബാഇൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ ഹത്താ യാതിയ ഹാദൽ മസ്ജിദ്, ആരെങ്കിലും വുദു എടുത്തുകൊണ്ട് ഈ മസ്ജിദിലേക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടാൽ, അതായത് മസ്ജിദ് ഖുബാഇലേക്ക് പുറപ്പെട്ടാൽ, ഫയുസല്ലി ഫീഹി, എന്നിട്ട് അവിടെ നിസ്കരിച്ചാൽ, കാന കഅദ്ലി ഉംറത്തിൻ, അവന് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. മസ്ജിദ് ഖുബാഇലെ രണ്ട് റക്അത്ത് ഒരാൾ വീട്ടിൽ നിന്ന് വുദു എടുത്ത് മസ്ജിദ് ഖുബാഇലേക്ക് പോയി നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലം അതിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ നടന്നുപോയി, അതല്ലെങ്കിൽ ചിലപ്പോൾ വാഹനപ്പുറത്ത് കയറി, ഒട്ടകപ്പുറത്ത് കയറി ഖുബാഇലേക്ക് നിസ്കരിക്കാൻ ശനിയാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു. ആ നിലക്ക് പ്രത്യേകതകളുള്ള മസ്ജിദാണ് മസ്ജിദ് ഖുബാഇ.